ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ. പ്രപഞ്ച സൃഷ്ടി മുതൽ ബാബിലോണിൻ്റെ പതനം വരെയുള്ള ആദി ചരിത്രം കണ്ടു. തുടർന്ന് വരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഈ കാനാൻ ദേശം സ്വന്തമാക്കി അവിടെ താമസിക്കാൻ ശ്രമിച്ച ഇസ്രായേൽക്കാർ നേരിടേണ്ടി വന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, പ്രലോഭനങ്ങൾ ഇതൊക്കെയാണ്. ആ പുസ്തകം പഠന വിഷയമാക്കുന്നതിന് മുമ്പേ എവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്, എന്തായിരുന്നു അന്നത്തെ ചരിത്ര പശ്ചാത്തലം എന്ന് നമ്മൾ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ തൂക്കിയിരിക്കുന്ന മാപ്പിൽ ചില സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഈ പ്രദേശം മധ്യ പൗരസ് ദേശമെന്ന് നമ്മൾ വിളിക്കും. വലത്തുഭാഗത്ത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് രണ്ട് നദികൾ, ആ രണ്ട് നദികൾ ഒരുമിച്ച് ചേർന്ന് പേർഷ്യൻ ഉൾക്കടലിൽ വന്ന് ലയിക്കുന്നു. ഈ രണ്ട് നദികൾക്ക് മധ്യയുള്ള സ്ഥലത്തെ മെസോപൊട്ടേമിയ, രണ്ട് നദികൾക്ക് മധ്യയുള്ള സ്ഥലം എന്ന് പറയും. ഈ മെസോപൊട്ടേമിയയിൽ പല സാമ്രാജ്യങ്ങൾ മാറി മാറി ഭരണം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് BC 18 മെസോപൊട്ടേമിയയിൽ ഭരണം നടത്തിയിരുന്ന ഹമ്മുരബി ചക്രവർത്തിയുടെ, ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ബാബിലോൺ സാമ്രാജ്യം. ഇങ്ങോട്ട് മാറിയാൽ പടിഞ്ഞാറ് നൈൽ നദിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള മറ്റൊരു സംസ്കാരം ഈജിപ്ത്. അബ്രാഹത്തിൻ്റെ പിതാക്കന്മാർ വസിച്ചിരുന്നത് ഊർ നഗരത്തിലാണ്. ഇവിടെ നിന്നാണ് അബ്രാഹവും അബ്രാഹത്തിൻ്റെ പിതാവായ തേരായും വടക്കോട്ട് യാത്ര ചെയ്ത് ഹാരാനിൽ വന്നെത്തുക. ഏകദേശം 1500 കിലോമീറ്റർ വടക്കാണ് ഊറിൽ നിന്ന് ഹാരാനിൽ. ഹാരാനിൽ വാസമുറപ്പിച്ച അബ്രാഹത്തെയാണ് ദൈവം വിളിച്ച് പുറത്തിറക്കി കൊണ്ടുവരിക. ഞാൻ കാണിച്ച ദേശത്തേക്ക് നീ പോകണം എന്ന് അബ്രാഹത്തിനോട് പറഞ്ഞത് ഹാരാനിൽ വെച്ചാണ്. ഹാരാനിൽ നിന്ന് പുറപ്പെട്ട അബ്രാഹം ഈ കാനാൻ ദേശത്തൂടെ യാത്ര ചെയ്തു, ഈജിപ്തിൽ വന്നു, വീണ്ടും കാനാനിൽ വന്ന് വാസമുറപ്പിച്ചു. അബ്രാഹവും അബ്രാഹത്തിൻ്റെ സന്തതികളായ ഇസഹാക്കും യാക്കോബും ഈ പ്രദേശത്താണ് വാസമുറപ്പിച്ചിരുന്നത്, കാനാൻ ദേശം എന്ന് പറയും. ഈ കാനാൻ ദേശത്തിൻ്റെ പ്രത്യേകത യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്ന് ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളുടെ മധ്യയാണ് നിൽക്കുക. ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളും സന്ധിക്കുന്നത് ഈ പ്രദേശത്താണ്. ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്കോ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കോ കരമാർഗം യാത്ര ചെയ്യേണ്ടവർ ഈ വഴിക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പടയോട്ടങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വലിയ സാംസ്കാരിക സമ്മേളനങ്ങളുടെയും ഒക്കെ സ്ഥലമായിരുന്നു ഇത്. വിവിധങ്ങളായ സാമ്രാജ്യ ശക്തികൾ ഈ പ്രദേശം സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. വിവിധങ്ങളായ സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള വലിയ സംഘട്ടനങ്ങളും പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധവും വരെ സംഘട്ടനങ്ങളുടെ സ്ഥലമാണ്. ഇന്നും ഈ പ്രദേശം സംഘട്ടനം ഒഴിവായിട്ടില്ല എന്ന് ഓർക്കുക. ഇപ്പോഴ് മെസോപൊട്ടേമിയയ്ക്കും ഈജിപ്തിനും യൂറോപ്പിനും മധ്യേ ഉള്ള സ്ഥലമാണ്. ഈ പ്രദേശമാണ് ദൈവം വാഗ്ദത്ത ഭൂമിയായി ഇസ്രായേലിന് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നത്, അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്ത ഭൂമി. ഈ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടിയാണ് മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചത്. പക്ഷേ മോശയുടെ മരണത്തിന് ശേഷം മാത്രമേ അത് സാധിച്ചുള്ളൂ. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ ഈ കാനാൻ ദേശം കൈയടക്കാൻ ശ്രമിച്ചു. കുറേ ഭാഗം അവർ കൈയടക്കാൻ സാധിക്കുകയും ചെയ്തു. അത് BC 13 1250 മുതൽ 1200 വരെയുള്ള കാലഘട്ടത്താണ് ഈ വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിച്ചത്, ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തത്. അതേസമയം ജോഷുവയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽക്കാർ ഇവിടെ വലിയ പ്രതിസന്ധികൾ നേരിട്ടു. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണുക. ഈ പട്ടണം നിങ്ങൾക്ക് പരിചയമുണ്ടാകും, ട്രോയ്. ട്രോയ് നഗരത്തിൻ്റെ പതനത്തിന് ശേഷം ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ അവർ വലിയ യുദ്ധ പരിചയമുള്ളവരായിരുന്നു. ആയുധങ്ങളുണ്ടായിരുന്നവർക്ക് കുതിരയും രഥങ്ങളും തേരും ആയുധമായി ഉപയോഗിച്ചിരുന്നു. അവർ ഗ്രീസിനോട് പരാജയപ്പെട്ട് താമസിക്കാൻ വേറെ സ്ഥലം അന്വേഷിച്ച് കപ്പൽ മാർഗം യാത്ര ചെയ്തു. കുറച്ചുപേര് വടക്കേ ആഫ്രിക്കയുടെ ഭാഗത്ത് കാർത്തജിൽ പോയി താമസമുറപ്പിച്ചു. കുറച്ചുപേർ ഈജിപ്തിലേക്ക് വന്ന് താമസമുറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ അവർ പരാജയപ്പെട്ടു. കുറേ ആൾക്കാർ യൂറോപ്പിൻ്റെ തെക്കുഭാഗത്ത്, ഇന്നത്തെ ടർക്കിയുടെ തെക്കുഭാഗത്ത് അവിടെ താമസമുറപ്പിച്ചു. പക്ഷേ നല്ല ഒരു വിഭാഗം ജനങ്ങൾ നേരെ കിഴക്കോട്ട് പോയി, മധ്യധരണിയാഴിയുടെ കിഴക്കേ തീരത്തുള്ള കാനാൻ ദേശം കീഴടക്കാനായിട്ട് ശ്രമിച്ചു. ഈ സമയത്താണ് ജോഷുവയുടെ വരവും മരണവും. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ ദേശത്ത് രണ്ട് ശക്തികൾ ആ ദേശം കീഴടക്കാനുള്ള ശ്രമമാണ് നടക്കുക. ഇസ്രായേൽക്കാർ പ്രായേണ ദുർബലരായിരുന്നു, അവർക്ക് ആയുധം അധികം ഉണ്ടായിരുന്നില്ല. ഇരുമ്പ് ആയുധത്തിൻ്റെ ഉപയോഗം ഒരു പഠിച്ചു വരുന്നതേയുള്ളൂ. ഇരുമ്പ് കൊണ്ട് ആയുധം നിർമ്മിക്കാൻ അവർക്ക് പരിചയമില്ലായിരുന്നു. അവർക്ക് തേരില്ല, കുതിരകളില്ല, ഇരുമ്പ് ആയുധങ്ങളുമില്ല. അവർക്ക് സ്ഥിരമായൊരു നേതൃത്വമില്ല. ജോഷുവ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജനങ്ങളെ നയിക്കാൻ പറ്റിയ നേതാവ് അവർക്കുണ്ടായിരുന്നില്ല. അതേസമയം ഫിലിസ്തീയർക്ക് ഈ പറഞ്ഞതെല്ലാമുണ്ട്. അവർക്ക് രാജാവുണ്ട്, അവർക്ക് മെച്ചപ്പെട്ട ആയുധങ്ങളുണ്ട്, കുതിരയും രഥങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മെച്ചപ്പെട്ട നേതൃത്വവും ആയുധങ്ങളുമുള്ള ഫിലിസ്തീയർ ഈ പ്രദേശം കീഴടക്കാൻ ശ്രമിച്ചു. അവർ വിജയിക്കുകയും ചെയ്തു. കാനാൻ ദേശത്തിൻ്റെ പടിഞ്ഞാറു ഭാഗം, തീരപ്രദേശം മുഴുവനും ഫിലിസ്തീയരുടെ കയ്യിലായി. ആ ഫിലിസ്തീയർ തങ്ങളുടെ ആധിപത്യം ഉൾപ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവർ കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചിരുന്ന ഇസ്രായേലിയരുമായി സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ഇസ്രായേലിയർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അതോടൊപ്പം കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചിരുന്ന കാനാൻ നിവാസികളും ഇസ്രായേൽക്കാരുമായി സന്ധിയിലേർപ്പെട്ടവരുണ്ട്, യുദ്ധത്തിലേർപ്പെട്ടവരുണ്ട്. അപ്പോൾ തദ്ദേശവാസികളായ കാനാൻകാരുടെയും പുറമേ നിന്ന് വന്ന് ഇവിടെ വാസമുറപ്പിക്കാൻ ശ്രമിച്ച ഫിലിസ്തീയരുടെയും ആക്രമണത്തിന് വിധേയരായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുക. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആദ്യത്തേത് നേതൃത്വമില്ലായ്മ. രണ്ട് തരത്തിലുള്ള നേതൃത്വത്തിൻ്റെയും അഭാവം നമുക്കിവിടെ ശ്രദ്ധേയമാണ്. ദൈവിക കാര്യങ്ങളിൽ അവർക്ക് നേതൃത്വം വഹിക്കാൻ ഇന്ന് ആളില്ല. ജോഷുവയുടെ മരണത്തിന് ശേഷം ദൈവവുമായുള്ള ഉടമ്പടിയും പ്രമാണങ്ങളും ഉണ്ടെങ്കിലും അതിനെ അനുസ്മരിപ്പിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ അവർക്ക് വലിയ ഒരു പ്രചോദനം നൽകാൻ ആളുണ്ടായിരുന്നില്ല. മതാത്മകമായ നേതൃത്വത്തിൻ്റെ അഭാവം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവവുമുണ്ട്. യുദ്ധം ചെയ്യാൻ, യുദ്ധത്തിൽ നയിക്കാൻ ആളുകളില്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട പോരാട്ടങ്ങളിലൂടെ പരാജയപ്പെടുകയായിരുന്നു ഇസ്രായേൽക്കാർ. ഇങ്ങനെ രണ്ട് തരത്തിലും, മതാത്മകമായ തലത്തിലും രാഷ്ട്രീയ തലത്തിലും വലിയ പരാജയങ്ങൾ നേരിട്ട ഒരു കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുക. BC 1200 മുതൽ 1030 വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ പുസ്തകത്തിൽ അപഗ്രഥിക്കുന്നത്, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം കീഴടക്കി വാസമുറപ്പിച്ച ഇസ്രായേൽക്കാർ 12 ഗോത്രങ്ങളായിട്ടാണ് വസിച്ചിരുന്നത്. ആ 12 ഗോത്രങ്ങൾ തമ്മിൽ പലപ്പോഴും വലിയ ബന്ധമുണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടാണ് ഈ ഗോത്രങ്ങൾ പലപ്പോഴും ജീവിച്ചിരുന്നത്. ആ ഗോത്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു ഈ മാപ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും തെക്ക് ശിമയോൻ, അതിനുശേഷം യൂദ, ഇവിടെ ദാൻ, ബെഞ്ചമിൻ, എഫ്രൈം, എഫ്രൈമിൻ്റെ സഹോദരനായ മനാസെ, കിഴക്കു ഭാഗത്ത് റൂബൻ, ഗാദ്, ജോർദാൻ നദിയുടെ കിഴക്കു ഭാഗത്ത്, മുകളിലേക്ക് പോയാൽ വീണ്ടും ഇസാഖർ, സെബുലൂൺ, നഫ്താലി, ആഷേർ. ദാൻ ഗോത്രക്കാർ ഈ തെക്കു ഭാഗത്തുള്ള പ്രദേശം വിട്ട് വടക്ക് പോയി വാസമുറപ്പിച്ചതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണും. ഇതാണ് ഇസ്രായേൽക്കാർ വാസമുറപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇസ്രായേൽക്കാർ കീഴടക്കിയ സ്ഥലത്തിൻ്റെ ചിത്രം ഇവിടെ ഒരു പ്രത്യേക നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശം മുഴുവനും കീഴടക്കാൻ സാധിച്ചില്ല. കാനാൻ ദേശം ഇത്രയും പ്രദേശം ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ നിറം മാറ്റി കൊടുത്തിരിക്കുന്നത് ഫിലിസ്തീയർ കീഴടക്കിയിരുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെയാണെങ്കിലും ഈ 12 ഗോത്രങ്ങൾക്കും ആ പ്രദേശം മുഴുവനും സ്വന്തമാക്കി സൂക്ഷിക്കാൻ സാധിച്ചില്ല. ഇവിടെ കാനാൻകാർ വാസമുണ്ടായിരുന്നു. പിന്നെ ചുറ്റുപാടുമുള്ള മോവാബ്യരും അമ്മോന്യരും ഇവരെ കടന്ന് ആക്രമിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇതാണ് പലസ്തീനായിൽ, അല്ലെങ്കിൽ കാനാൻ ദേശത്ത് ഇസ്രായേൽക്കാർ വാസമുറപ്പിക്കുമ്പോൾ BC 13-12 നൂറ്റാണ്ടുകളിലെ അവസ്ഥ. പരസ്പരം സഹായിക്കാൻ സാധിക്കാതെ, വലിയ ബന്ധമൊന്നുമില്ലാതെ തുരുത്തുകളായി 12 ഗോത്രങ്ങൾ താമസിച്ചു. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ആക്രമിക്കാനും പരാജയപ്പെടുത്താനും കൂടുതൽ ശക്തിയുള്ള ഫിലിസ്തീയർക്ക് കഴിയുകയും ചെയ്തു. ഇങ്ങനെ ഒരു പ്രത്യേക ജീവിത സാഹചര്യമാണ് ന്യായാധിപന്മാരുടെ കാലത്ത് നിലവിലിരുന്നത്. ഇനി ആരാണ് ന്യായാധിപന്മാർ? എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ചരിത്രത്തിൽ സംഭവിച്ചത്? ന്യായാധിപന്മാർ എന്ന പേര് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നോർക്കണം. കക്ഷികളുടെ പരാതികൾ സ്വീകരിച്ച് സാക്ഷികളെ വിചാരണ ചെയ്ത് നിലവിൽ നിൽക്കുന്ന നിയമങ്ങളനുസരിച്ച് ന്യായം വിധിക്കുന്നവരെയാണ് ന്യായാധിപന്മാർ എന്ന് നമ്മൾ പറയുക. കോടതിയിൽ വെച്ച് ന്യായം വിധിക്കുന്നവർ, തെറ്റും ശരിയും വേർതിരിച്ച് കാണാനും തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും വിധിക്കാനും വേണ്ടിയിട്ടാണ് ന്യായാധിപന്മാർ നിശ്ചയിച്ചിരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്ന ന്യായാധിപന്മാർ, ബൈബിളിലെ ന്യായാധിപന്മാർ 12 പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ദെബോറ. മറ്റുള്ളവരാരും ഇപ്രകാരം ഒരു വിചാരണയും വിധിയും നടത്തുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ ശ്രദ്ധേയമാണ്. ഷോഫെത്തീം എന്നാണ് ഹീബ്രു ഭാഷയിൽ പറയുക. ഷോഫെത്തീം ഷാഫാത്ത് എന്ന പദത്തിൽ നിന്നാണ് വരിക. വിധിക്കുക, സംരക്ഷിക്കുക, നീതി നടപ്പാക്കുക എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ നീതി, ന്യായം. അപ്പോൾ നീതി നടപ്പിലാക്കുന്ന വ്യക്തികളാണ് ഷോഫെത്തീം അഥവാ ന്യായാധിപന്മാർ. അവർ ന്യായം വിധിക്കുക മാത്രമല്ല, ന്യായം നടപ്പിലാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ടവർക്ക്, അടിമത്തത്തിനും ചൂഷണത്തിനുമൊക്കെ ഇരയായിത്തീർന്നവർക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഈ ന്യായാധിപന്റെ ലക്ഷ്യം. ഇങ്ങനെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ് ന്യായാധിപന്മാർ. ന്യായാധിപന്മാർ കടന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുക. അവർക്ക് രാഷ്ട്രീയമായ പാരതന്ത്ര്യം അനുഭവപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ളവരുടെ എതിർപ്പുകളും ശത്രുതയും ആക്രമണവും നേരിടേണ്ടിയും വന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം നൽകാനായിട്ട് അയച്ചു. ഇങ്ങനെ അയക്കപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ന്യായാധിപന്മാർ എന്ന് വിളിക്കുക. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 12 പേരിൽ 6 പേരെ വലിയ ന്യായാധിപന്മാരെന്ന് വിളിക്കും, 6 പേരെ ചെറിയ ന്യായാധിപന്മാരെന്നും. വലുതും ചെറുതും എന്ന് പറയാൻ കാരണം ചില ന്യായാധിപന്മാരെക്കുറിച്ച് ബൈബിളിൽ കൂടുതൽ പരാമർശിക്കുന്നുണ്ട്, മറ്റു ചിലരെക്കുറിച്ച് പേരല്ലാതെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഒത്നിയേൽ, യേഹൂദ്, ദെബോറ ബാറാക്ക്, ഗിദയോൺ, ജെഫ്ത, സാംസൺ, ഇങ്ങനെ 6 പേരാണ് വലിയ ന്യായാധിപന്മാരായി അറിയപ്പെടുക. ദെബോറ സ്ത്രീയാണ്. ബാറാക്ക്, ദെബോറ ഈ 2 പേരും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് അവരെ ഒരു ന്യായാധിപനായി പരിഗണിക്കുന്നു. ബാക്കി ഉള്ള 6 ന്യായാധിപന്മാരെ ചെറിയ ന്യായാധിപന്മാരെന്നാണ് പറയുക. അവരുടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ന്യായാധിപന്മാർ ഓരോരുത്തരും പ്രവർത്തിച്ച സ്ഥലങ്ങൾ കൂടി നോക്കുക. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില പ്രത്യേകതകൾ. ഉദാഹരണത്തിന്, അവസാനത്തെ ന്യായാധിപനായിട്ട് പറയുന്നത് സാംസൺ. അദ്ദേഹം ബെഞ്ചമിൻ ഗോത്രത്തിനടുത്ത് ഫിലിസ്തീനയുടെ ആധിപത്യത്തിന് കീഴിലുള്ളായിരുന്ന പ്രദേശത്താണ് സാംസൺ പ്രവർത്തിച്ചിരുന്നത്. ഗത്ത്, എക്രോൺ മുതലായ പ്രദേശങ്ങൾ അവരുടെ ഫിലിസ്തീനയുടെ വലിയ കോട്ടകൾ, സുരക്ഷിത നഗരങ്ങളായിരുന്നു. ആ നഗരങ്ങൾക്ക് സമീപത്താണ് സാംസന്റെ വാസസ്ഥലം. അതേസമയം ഗിദയോൺ ഇങ്ങ് വടക്കാണ്. അതുപോലെ ജായിർ അല്ലെങ്കിൽ ജെഫ്ത, അബ്ദോൺ ഒരു ചെറിയ ന്യായാധിപൻ, ബാറാഖ്, ദെബോറ വടക്ക് ഗലീലി തടാകത്തിന്റെ അടുത്തായിട്ടാണ് അവരുടെ സ്ഥലം. ഇവിടെ ഏലോൺ ഒരു ചെറിയ ന്യായാധിപൻ. ഇങ്ങനെ പലസ്തീനായുടെ അല്ലെങ്കിൽ കാനാൻ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരാണ് ന്യായാധിപന്മാർ. അവർ ചിലര് ഒരേ സമയത്ത് പ്രവർത്തിച്ചവരുണ്ട്, ചിലര് പല കാലഘട്ടങ്ങൾ പ്രവർത്തിച്ചവരുണ്ട്. മൊത്തം പറഞ്ഞാൽ BC 1200 മുതൽ ഏതാണ്ട് 1030 വരെയുള്ള 170 വർഷമാണ്, ഏതാണ്ട് 2 നൂറ്റാണ്ട് കാലമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ജോഷുവായുടെ മരണം മുതൽ സാമുവേലിന്റെ ജനനം വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ നയിച്ച ഭരിച്ച നേതാക്കന്മാരെ ന്യായാധിപന്മാരെന്ന് പറയും. ഈ ന്യായാധിപന്മാർ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ആക്രമണത്തിൻ്റെതാണെന്ന് പറഞ്ഞു. വിദേശികൾ അല്ലെങ്കിൽ തദ്ദേശവാസികൾ ഇസ്രായേൽക്കാരെ അവർ കുടിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് പുറന്തള്ളാനും അവരുടെ പ്രദേശം പോലും സ്വന്തമാക്കാനും അവരെ അടിമകളാക്കാനും ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ന്യായാധിപന്മാർ പ്രത്യക്ഷപ്പെടുക. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, മനോഭാവത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 2 പരാമർശങ്ങൾ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. 17-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു, ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുക പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യമായിട്ട്. 21-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. രാജാവില്ലാത്ത സാഹചര്യത്തിൽ ഓരോരുത്തരും താങ്കൾക്ക് യുക്തമെന്ന് തോന്നിയ രീതിയിൽ ജീവിച്ചിരുന്നു. ആ ജീവിതം പലപ്പോഴും കർത്താവിന് അപ്രീതികരമായി തീരുകയും ചെയ്തു. അതുതന്നെയാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ചരിത്രത്തിനുള്ള പ്രത്യേകതയും. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് കൂടി ഒരു വാക്ക് പ്രസക്തമാണെന്ന് തോന്നുന്നു. ഈ സംഭവം നടക്കുന്നത് 12-11 നൂറ്റാണ്ടുകളിലാണെങ്കിലും ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ രീതിയിൽ പുസ്തകമായി തീരുന്നത് ബിസി 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ആയിരിക്കാം. പ്രവാസ കാലത്ത് രചിക്കപ്പെട്ടതാണ്. ജോഷുവയുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ഇതൊരു പ്രത്യേക ചരിത്ര വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ബിസി 722 അസീറിയയുടെ ആക്രമണത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേൽ നിലംപതിച്ചു. ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ അങ്ങനെ നാമാവശേഷമായി തീർന്നു. അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട ആളുകൾ അസീറിയക്കാരുമായി മറ്റ് ജനതകളുമായി ഇടപഴകി, അങ്ങനെ അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതായി. അസീറിയയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ച് പ്രവാചക ശിഷ്യന്മാർ അഥവാ പുരോഹിതന്മാർ തെക്കൻ രാജ്യമായ യൂദയിലേക്ക് വരികയും അവിടെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, തങ്ങളുടെ നാടിനെക്കുറിച്ച്, നാട് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ഗാഠമായ പ്രാർത്ഥനയിലും വിചിന്തനത്തിലും ഏർപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു നാശം, ഇപ്രകാരം ഒരു നഷ്ടം ഉണ്ടായത് എന്ന് അവർക്ക് ബോധ്യമായി. ചരിത്രത്തിൻ്റെ തുടക്കം ജോഷുവയുടെ പുസ്തകത്തിലാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം കൈയെടുക്കുന്നൊരു ചരിത്രം, അതിനുശേഷം ആ കാനാൻ ദേശത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധങ്ങളുടെ, പോരാട്ടങ്ങളുടെ, പരാജയങ്ങളുടെ, വിജയങ്ങളുടെയൊക്കെ ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, തുടർന്ന് രാജഭരണത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് സാമൂഹ്യൻ്റെ പുസ്തകത്തിൽ, രാജഭരണത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, അവസാനം പരാജയം, പ്രവാസം, അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാനം. അപ്പോഴും കാനാൻ ദേശം കീഴടക്കിയത് മുതൽ കാനാൻ ദേശം നഷ്ടപ്പെട്ട് പ്രവാസികളായി കഴിയുന്നവരെയുള്ള ഈ ദീർഘമായ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകവും നിലനിൽക്കുന്നത്. ഈ ചരിത്രം എഴുതുമ്പോൾ ചരിത്രകാരന്മാർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ചരിത്രത്തെ സംബന്ധിച്ച ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും വളരെ വ്യക്തമാണ്. ആദ്യത്തെ ന്യായാധിപനായ ഒത്നിയേലിൻ്റെ രംഗപ്രവേശം ചിത്രീകരിക്കുന്ന 3-ാമത്തെ അധ്യായം 7-11 വാക്യങ്ങളിൽ ഈ കാഴ്ചപ്പാട് വ്യക്തമാകും. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസോപൊട്ടേമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 വർഷം സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം. ഇസ്രായേൽ ജനത്തിന് സൗജന്യമായി ദൈവം നൽകിയ ദാനമാണ് വാഗ്ദത്ത ഭൂമി. ജോഷുവയുടെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചു. പക്ഷേ ഈ സൗജന്യമായി കിട്ടിയ വാഗ്ദത്ത ഭൂമിയിൽ കർത്താവിൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിച്ച് ദൈവജനമായി തുടരുന്നതിന് പകരം തദ്ദേശവാസികളുടെ ആരാധനക്രമങ്ങളിൽ പങ്കുചേരുകയും അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അങ്ങനെ ദൈവത്തോട് അവിശ്വസ്തരാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദൈവം അവർക്ക് ശിക്ഷ നൽകുന്നു. ആ ശിക്ഷ ശത്രുക്കളുടെ ആക്രമണമാകും, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മറ്റു ക്ലേശങ്ങൾ നഷ്ടമാകും. ഇവിടെ പ്രത്യേകിച്ചും ശത്രുക്കളുടെ ആക്രമണമാണ് കാണുക. അപ്പോൾ ദൈവം നൽകിയ വാഗ്ദാനം, അതിന് ഇസ്രായേൽ ജനം നൽകുന്ന മറുപടി അവിശ്വസ്തത, അവിശ്വസ്തതയ്ക്ക് വരുന്ന ശിക്ഷ, ശത്രുക്കളുടെ ആക്രമണം, ഇവിടെ അടിമത്തം. ഇങ്ങനെ ശത്രുക്കളുടെ ആക്രമണത്തിൽപ്പെട്ടെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽക്കാർ കർത്താവിൻ്റെ അടുക്കൽ നിലവിളിച്ചപേക്ഷിക്കും. ആ നിലവിളി കേൾക്കുമ്പോൾ കർത്താവ് കരുണ തോന്നി അവർക്ക് ഒരു നേതാവിനെ, ഒരു രക്ഷകനെ അയക്കും. അപ്പോഴിങ്ങനെ 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രക്ഷാചരിത്രം. ഈ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം സൗജന്യമായി തിരഞ്ഞെടുത്ത് ദാനമായി നൽകിയ വാഗ്ദത്ത ഭൂമി, ആ വാഗ്ദത്ത ഭൂമി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം അവിശ്വസ്തത കാണിച്ചു പാപം ചെയ്യുന്ന ജനം, ആ പാപത്തിന് ലഭിക്കുന്ന ശിക്ഷ, ശിക്ഷ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസാന്തരം, ആ മാനസാന്തരം സംഭവിക്കുമ്പോൾ ദൈവം അവർക്കൊരു രക്ഷകനെ അയക്കുന്നു, ഒരു നേതാവിനെ, ഒരു കരിസ്മാറ്റിക് ലീഡറിനെ. അവരാണ് ന്യായാധിപന്മാർ. ആ ന്യായാധിപൻ്റെ സംരക്ഷണത്തിൽ, ന്യായാധിപൻ്റെ നേതൃത്വത്തിൽ അവർ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു, യുദ്ധത്തിൽ ജയിക്കുന്നു, കുറച്ചു കാലത്തേക്ക് ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നു. പക്ഷേ ആ ന്യായാധിപൻ്റെ കാലം കഴിയുമ്പോൾ വീണ്ടും ജനം അവിശ്വസ്തതയിലേക്ക് കടന്നു പോകുന്നു. ഈ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് ന്യായാധിപന്മാരുടെ എല്ലാ ചരിത്രത്തിലും. ഇത് ന്യായാധിപന്മാരുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ മൊത്തം ചരിത്രത്തിലും, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചരിത്രത്തിലും ആവർത്തിക്കുന്നതാണ് ഈ 5 ഘടകങ്ങൾ. ദൈവം സൗജന്യമായി നൽകിയ ദാനമാണില്ല, പക്ഷേ സൗജന്യമായ ദാനമാണെന്ന് കരുതി അതിന് നന്ദിയുള്ളവരായിരിക്കുന്നതിന് പകരം, കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിന് പകരം, എല്ലാം എൻ്റെ നേട്ടമാണെന്ന് കരുതി സ്വന്തമാവുക, ദൈവത്തോട് സ്വന്തമാക്കുക, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുക, അത് പാപമെന്ന് പറയും. പാപത്തിന് ശിക്ഷ ലഭിച്ചു കഴിയുമ്പോൾ, നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, ക്ലേശങ്ങൾ സംഭവിക്കുമ്പോൾ, അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോഴാണ് കണ്ണു തുറക്കുക, ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിയും. നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് കരുണ തോന്നി, കടങ്ങൾ ക്ഷമിക്കും, മാപ്പ് കിട്ടും. പക്ഷെ മാപ്പ് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയപടി ആവർത്തിക്കുകയാണ്. ഇപ്രകാരം ചരിത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രത്യേക വെളിപാട്, ദൈവം നീതിമാനാണ്, ദൈവം നീതിനിഷ്ഠമായ ജീവിതം മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ പ്രമാണമാണ് ഏറ്റവും പ്രസക്തം. ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവൂ. കർത്താവിനെ പരിത്യജിച്ച് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത് വലിയ നാശങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചത് അവർക്ക് ലഭിച്ച ദൈവിക വെളിപാടിന് വിപരീതമായി തദ്ദേശവാസികളുടെ വിഗ്രഹാരാധനകളിൽ അവർ പങ്കുചേർന്നു. ആ വിഗ്രഹാരാധന അവരെ തിന്മയിലേക്ക്, നാശത്തിലേക്ക്, അനീതിയിലേക്ക്, അക്രമത്തിലേക്ക്, അവസാനം പരാജയത്തിലേക്ക് നയിച്ചു. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിലെ പ്രമുഖ സ്ഥാനം നൽകാതെ അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ജീവിച്ചാൽ അവ സംഭവിക്കുന്നത് അടിമത്വമാണ്. ഇതാണ് നമുക്ക് എടുപ്പിക്കുന്ന വലിയൊരു പാഠം. രണ്ടാമത്തേത്, പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും ജീവിതം നവീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ക്ഷമിച്ച് വീണ്ടും സൗജന്യമായി ദാനം നൽകി സ്വന്തമായി സ്വീകരിക്കുന്നു. ഈ ചരിത്രമാണ് നമുക്ക് നമ്മളുടെ ആവർത്തിക്കപ്പെടുക. ഇതാണ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠവും. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത പലതും കാണും. പല ന്യായാധിപന്മാരുടെയും പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ മാതൃകാപരമോ അനുകരണാർഹമോ അല്ല. ബലി അർപ്പിക്കാനായിട്ട് വാഗ്ദാനം ചെയ്ത ജെഫ്തെ അവസാനം തൻ്റെ മകളെ ബലിയർപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നാസീർ വ്രതസ്ഥനായിരുന്ന, ജനനത്തിന് മുമ്പ് തന്നെ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട സാംസൺ വ്രതത്തിൻ്റെ നിബന്ധനകൾ ലംഘിച്ച് ലാഘവത്തോടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കണ്ടപ്പോൾ അവസാനം അവനെല്ലാം നഷ്ടപ്പെട്ടു. അവന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അവന് കാഴ്ച നഷ്ടപ്പെട്ടു. അവസാനം ആത്മഹത്യാപരമായ ശ്രമത്തിലൂടെ അവൻ തൻ്റെ ജീവൻ ഒടുക്കി മറ്റുള്ളവരുടെയും. ഇപ്പോൾ ഇതൊന്നും നമുക്ക് സ്വീകരിക്കാവുന്ന മാതൃകകളല്ല. പലപ്പോഴും നെഗറ്റീവ് മോഡൽസ് എന്ന് പറയും, അനുകരണാർഹമല്ലാത്ത മാതൃകകളും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൈബിളിലെ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കിന്ന് പാഠമാകുന്നത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. യേശു നൽകിയ പാഠത്തിൻ്റെ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ജീവിതങ്ങളെ വിലയിരുത്തണം. വിശുദ്ധ ഗ്രന്ഥകാരൻ പ്രത്യേകമായ ധാർമ്മികമായ ഒരു വിലയിരുത്തൽ നടത്തുന്നില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ ജീവിതങ്ങളെ, വ്യക്തിത്വങ്ങളെ വിലയിരുത്തുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യുക. എന്താണ് ഇതിലൂടെ ലഭിക്കുന്ന പാഠം? അത് ദൈവിക പ്രമാണങ്ങളുടെ, ഉടമ്പടിയുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ അവഗ്രഹിക്കണം. പക്ഷേ പുസ്തകത്തിൻ്റെ മൊത്തം ചിത്രം ഇതാണ്. ഒരു ഏകദേശം 2 നൂറ്റാണ്ട് കാലം ആധ്യാത്മികമായ, രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ ഓരോരുത്തരും താന്താങ്ങൾക്ക് യുക്തമെന്ന് തോന്നുകയും അവസാനം വലിയ നാശത്തിലും ക്ലേശത്തിലും അടിമത്തത്തിലും ചെന്ന് ചേരുകയും ചെയ്തു. ഇങ്ങനെ രാജാധിപന്മാരുടെ കാലം അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിന് വേണ്ടി, പ്രത്യേകമായ നേതൃത്വത്തിന് വേണ്ടി വിലപിക്കുന്ന, യാചിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ജനത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിച്ച ഒരു പ്രത്യേക വസ്തുത, റൂത്ത് എന്ന പുസ്തകം നമ്മൾ അവഗ്രഹിച്ച് പഠിക്കുന്നതായിരിക്കും, പഠന വിഷയമാക്കുന്നതായിരിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ജോഷുവയുടെ നേതൃത്വത്തിൽ അത്ഭുതകരമായി വാഗ്ദത്ത് ഭൂമി കീഴടക്കാൻ സാധിച്ച ജനം സാവകാശം പക്വമായ നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ അങ്ങിൽ നിന്ന് അകലുകയും വലിയ തിന്മകൾക്കും വലിയ അടിമത്തത്തിനും ഇരയാവുകയും ചെയ്തതായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നു. കർത്താവേ, അങ്ങയുടെ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് അങ്ങയോട് പൂർണ്ണമായ വിശ്വസ്തത പാലിച്ചെങ്കിൽ മാത്രമേ അങ്ങ് നൽകുന്ന വാഗ്ദത്ത ഭൂമിയിൽ, അങ്ങയുടെ രാജ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾ സാധിക്കുകയുള്ളൂ എന്ന് ഇതിലൂടെ അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അങ്ങ് അവിടുത്തെ പുത്രനായ യേശുവിലൂടെ നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണം അനുസരിച്ച് പരസ്പരം സ്നേഹിച്ച് അങ്ങയോടുള്ള സ്നേഹം സഹോദര സ്നേഹത്തിലൂടെ പ്രകടമാക്കി അങ്ങയുടെ മക്കളായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ.